ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 88 ലോക്സഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം രാവിലെ പുറത്തിറക്കും. ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ഇന്ത്യൻ താരം പി വി സിന്ധു മാഡ്രിഡ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ. ഐ പി എൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം രാവിലെ പുറപ്പെടുവിക്കുന്നതോടെയാണ് പത്രികാ സമർപ്പണത്തിന് തുടക്കമാവുക. ഡെസ്ക് റിപ്പോർട്ട്.
കേരളം ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 88 ലോക്സഭാ സീറ്റുകളിലേക്കും മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കുമാണ് രണ്ടാംഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിന്റെ ഒരു ഭാഗത്താണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ 20, കർണാടകയിൽ 14, രാജസ്ഥാനിൽ 13, ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ 8 വീതവും, മധ്യപ്രദേശിൽ 7, അസമിലും ബീഹാറിലും 5 വീതവും, പശ്ചിമബംഗാളിലും ഛത്തീസ്ഗഡിലും 3 വീതവും, മണിപ്പൂർ, ത്രിപുര, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിൽ ഓരോ സീറ്റിലുമാണ് ആദ്യഘട്ടത്തിൽ വിധിയെഴുത്ത്. ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 5-നാണ് ജമ്മുകാശ്മീർ ഒഴികെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 26 വോട്ടെടുപ്പ് നടക്കും. ജൂൺ 4 വോട്ടെണ്ണൽ.
സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് പത്രിക സ്വീകരിക്കുന്ന സമയം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം അവധി ദിനങ്ങളായ നാളെയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്രിക സമർപ്പിക്കാനാവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥ വിന്യാസം സംബന്ധിച്ച് അധിക നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഓർഡർ എന്ന സോഫ്റ്റ്വെയർ മുഖേനയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നതിന് നടപടി പുരോഗമിക്കുന്നത്. മതിയായ കാരണങ്ങളാൽ ഒരു ജീവനക്കാരന് പോളിംഗ് ഡ്യൂട്ടി ചെയ്യാനാകാത്ത സാഹചര്യമുണ്ടായാൽ സോഫ്റ്റ്വെയറിലെ ഡാറ്റ എൻട്രി സമയത്ത് തന്നെ കാരണം വ്യക്തമാക്കുന്നതിന് അവസരം സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇപ്രകാരം നൽകുന്ന വിവരങ്ങളുടെ കൃത്യത അനുബന്ധ രേഖകളും ഓഫീസ് രേഖകളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് സ്ഥാപനത്തിന്റെ മേധാവിയുടെയും നോഡൽ ഓഫീസറുടെയും ഉത്തരവാദിത്തമാണ് ും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ 26 സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ്. വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെ അവധിയായിരിക്കും. അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ബീഹാറിലെ ഗയ, ഔറംഗബാദ്, നവാഡ, ജമ്മുയി പാർലമെന്റ് മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. ഹോളി, ബീഹാർ സ്ഥാപക ദിനം എന്നിവയുമായി ബന്ധപ്പെട്ട അവധികൾ കാരണമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സമയപരിധി ഒരു ദിവസം നീട്ടിയത്. ബിജെപി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു. കർണാൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മത്സരിക്കും. ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 സ്ഥാനാർത്ഥികളുടെ പേരുകളും പാർട്ടി പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 11 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ബിജെപി തെരഞ്ഞെടുപ്പ് ചുമതലക്കാരെയും സഹചുമതലക്കാരെയും നിയമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 14 സ്ഥാനാർത്ഥികളുടെ 8 പട്ടിക കോൺഗ്രസ് പുറത്തിറക്കി. എൻഡിഎ സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിച്ചതോടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണത്തിന് ചൂടേറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
എൻഡിഎയുടെ സ്ഥാനാർത്ഥിയായി നടനും ബിജെപി നേതാവുമായ ജി കൃഷ്ണകുമാർ കളത്തിലിറങ്ങിയതോടെ മണ്ഡലത്തിലെ മത്സരചിത്രം വ്യക്തമായി. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണത്തെ മത്സരം കൂടുതൽ വാശിയേറിയതാകുമെന്ന് വിലയിരുത്താം. സ്ഥാനാർത്ഥികളിൽ 2 പേർ അഭിനേതാക്കളാണെന്നതും ഇത്തവണ കൊല്ലം മണ്ഡലത്തിന്റെ പ്രത്യേകതയാണ്. ആഴ്ചകൾക്ക് മുൻപേ പ്രചാരണം തുടങ്ങിയ യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷും പ്രചാരണത്തിന്റെ 2 ഘട്ടങ്ങൾ പിന്നിട്ടെന്ന് പറയാം. മണ്ഡല പര്യടനം, കൺവെൻഷനുകൾ, ക്യാമ്പസ് സന്ദർശനം, കുടുംബസംഗമങ്ങൾ എന്നിങ്ങനെ പ്രചാരണത്തിൽ ഇവർ മുന്നേറിക്കഴിഞ്ഞു. എന്നാൽ ധാരാളം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമുള്ള ഈ കാലത്ത് പ്രചാരണത്തിൽ മുന്നേറാൻ അധിക ദിവസം വേണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് എൻഡിഎ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള കാലയളവ് ഇന്ന് ആരംഭിക്കുന്നതോടെ പ്രചാരണം കൂടുതൽ ഉഷാറാകും.
കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ ഇരട്ടവോട്ട് വിഷയത്തിൽ പരിശോധന ആവശ്യപ്പെട്ട് യുഡിഎഫ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർക്ക് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി എം നിയാസിന്റെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. വടകര പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങൾ വഴി വ്യക്തിപരമായി അധിക്ഷേപ പരാമർശം നടത്തുന്നതായി ആരോപിച്ച് എൽഡിഎഫും പരാതി നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യമന്ത്രി, പോലീസ് ജില്ലാ കലക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയത്. പൌരത്വ ഭേദഗതി നിയമം RSS അജണ്ടയുടെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു. കൊല്ലത്ത് LDF സംഘടിപ്പിച്ച പൌരത്വ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൌരത്വ ഭേദഗതി നിയമത്തെ എതിർക്കുന്നതിനോ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിനോ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ലെന്നും പിണറായി ആരോപിച്ചു. പൌരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ കോൺഗ്രസിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനം തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ നടത്തുന്ന തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് UDF കൺവീനർ MM ഹസൻ കോഴിക്കോട്ട് പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണിത്. CAA വിഷയത്തിൽ നിയമപരമായാണ് കോൺഗ്രസും മുസ്ലിം ലീഗും മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. AICCയുടെ ഫണ്ട് മരവിപ്പിച്ച സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്നും ധനസമാഹരണം നടത്തി തെരഞ്ഞെടുപ്പിന് ആവശ്യമായ പണം കണ്ടെത്തുമെന്നും ഹസൻ വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. യേശുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെയും കാൽകഴുകൽ ശുശ്രൂഷയുടെയും ഓർമ്മകളുമായാണ് പെസഹ വ്യാഴം ആചരിക്കുന്നത്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടത്തും. കാൽകഴുകൽ ശുശ്രൂഷ, ദിവ്യകാരുണ്യ ആരാധന തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ. അന്ത്യ അത്താഴത്തിന് മുൻപായി യേശു ശിഷ്യരുടെ കാൽ കഴുകിയതിനനുസ്മരിച്ച് ദേവാലയങ്ങളിൽ 12 പേരുടെ കാലുകൾ പുരോഹിതർ കഴുകി ചുംബിക്കും. നാളെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം അനുസ്മരിച്ച് ദുഃഖവെള്ളിയും മറ്റന്നാൾ ദുഃഖശനി ആചരണവും നടക്കും. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണകൾ ഉണർത്തുന്ന ഈസ്റ്ററോടെ ഞായറാഴ്ച വിശുദ്ധ വാരാചരണം സമാപിക്കും. ഉയർപ്പ് ഞായറോടെ 50 നോമ്പിനും സമാപനമാകും. രാവിലെ 7 തലശ്ശേരി സെയിന്റ് ജോസഫ് കത്തീഡ്രലിൽ നടക്കുന്ന ദിവ്യബലിക്കും കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നേതൃത്വം നൽകും. കണ്ണൂർ ഭരണശ്ശേരി ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുംതല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഡൽഹി ഗവൺമെന്റിനെ ജയിലിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ലെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വിനയ്കുമാർ സക്സേന പൌരന്മാർക്ക് ഉറപ്പു നൽകി. ജയിലിലാണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി തുടരുമെന്ന ആപ് നേതാക്കളുടെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് പരാമർശം. ന്യൂഡൽഹിയിൽ സ്വകാര്യ TV ചാനൽ ഉച്ചകോടിക്കിടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു സക്സേന. അതേസമയം കെജ്രിവാളിന്റെ ED കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാൽ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. ഭാവിയുടെ തന്ത്രപരമായ അനിവാര്യതയാണ് സ്വാശ്രയത്വമെന്നും ആയുധങ്ങൾ സ്വന്തമായി രാജ്യത്തെ ലഭ്യമാക്കുന്നത് പ്രധാനമാണെന്നും കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ പറഞ്ഞു. സ്വകാര്യ വാർത്താ ചാനൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടത്ര ഊന്നൽ നൽകുന്നുണ്ടെന്ന് കരസേനാ മേധാവി വ്യക്തമാക്കി. ഇന്ത്യൻ താരം PV സിന്ധു മാഡ്രിഡ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് തായ്വാന്റെ ഹുയാങ് ഹ്യു സണ്ണുമായി ഏറ്റുമുട്ടും. പുരുഷ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ പ്രസാദ് ഗരഗ സായി പ്രതീക് സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചിട്ടുണ്ട്. വനിതാ ഡബിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് ടണിഷ കാസ്ട്രോ അശ്വിനി പൊന്നപ്പ സഖ്യം ഓസ്ട്രേലിയൻ സഖ്യവുമായി മത്സരിക്കും. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ 31 റൺസിന് പരാജയപ്പെടുത്തി. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 278 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 246 റൺസിന് പുറത്തായി. ഇന്ന് ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം. മിയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ ഓസ്ട്രേലിയയുടെ മാത്യു എബ്ഡൻ സഖ്യം ഇന്ന് കളത്തിലിറങ്ങും. സ്പെയിൻ താരം മാർസൽ ഗ്രാനോലേഴ്സ് അർജന്റീനയുടെ ഹൊറസിയോ സബെല്ലോ സഖ്യത്തെയാണ് ഇവർ നേരിടുക. ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ തീപിടുത്ത സാഹചര്യം ഒഴിവാക്കുന്നതിന് സ്വീകരിച്ച സുരക്ഷാ മുൻകരുതലുകളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിന് തദ്ദേശ ഭരണവകുപ്പിന്റെ പ്രത്യേക സംഘം സംസ്ഥാനത്തെ 96 തദ്ദേശ സ്ഥാപനങ്ങളിൽ ആകസ്മിക പരിശോധന നടത്തി. തദ്ദേശ ഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നിർദ്ദേശാനുസരണം ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ, അസിസ്റ്റന്റ് ഡയറക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കാസർകോട് ഉപ്പളയിലെ ATMൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 50 ലക്ഷം രൂപ പട്ടാപ്പകൽ കൊള്ളയടിച്ചു. പണം അടങ്ങിയ പെട്ടി വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിച്ച് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലത്തിൽ സന്ദർശനം നടത്തും. LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രചാരണം നടത്തുക. NDA സ്ഥാനാർത്ഥി MT രമേശ് കോഴിക്കോട് നോർത്ത് മണ്ഡലം, പറമ്പിൽ ബസാർ, കാക്കൂർ, നന്മണ്ട എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 88 ലോക്സഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം രാവിലെ പുറത്തിറക്കും. ലോകമെമ്പാടും ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു. ഇന്ത്യൻ താരം PV സിന്ധു മാഡ്രിഡ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന YouTube ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.